السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمانا بطا ستي بشاسي غلاء إننا نمال سمساري كانوا ديشي كانوا بشيهم حب المدح بغيرتل آغرهيكغا ഇഷ്ടപ്പെടുക എന്ന മനസ്സിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണത്. ആളുകൾ നല്ലത് പറയുന്നതും അതുപോലെ തന്നെ സ്വയമേ തന്നെ കുറിച്ച് പൊന്തിച്ച് പൊക്കി പറയുകയും പുകഴ്ത്തി പറയുകയും ചെയ്യുക എന്നുള്ള സ്വഭാവം, മദ്ഹുൻ നഫ്സ്, സ്വന്തത്തെ കുറിച്ച് അവൻ തന്നെ നല്ലത് പറയുക, അവൻ തന്നെ പുകഴ്ത്തി പറയുക, ആത്മപ്രശംസ നടത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവർ അവനെ പുകഴ്ത്തുന്നത് വലിയ ഇഷ്ടത്തോടുകൂടി, അത്തരം പുകഴ്ത്തലുകളെ വളരെ ഇഷ്ടത്തോടുകൂടി കാണുകയും അത്തരം പുകഴ്ത്തലുകളെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുക. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ നജ്മിൽ, ഫല തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ പരിശുദ്ധപ്പെടുത്തരുത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ പുകഴ്ത്തരുത്. ഹുവ അഅലമു ബിമനി തഖ, ആരാണ് സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ, മുത്തഖികൾ എന്ന് അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ പുകഴ്ത്തി പറയുകയോ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധമാക്കുകയോ ചെയ്യരുത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹിമഹുള്ള പറഞ്ഞു, ഫല തശ്ഹദു ലി അൻഫുസികും ബി അന്നഹ സകിയ ബരിഅതു മിന ദുനൂബി വൽ മആസി, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തത്തെക്കുറിച്ച് നിങ്ങളുടെ നഫ്സുകൾ, നിങ്ങളുടെ മനസ്സുകൾ അത് ശുദ്ധമാണ്, തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സുരക്ഷിതമാണ്, അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ടതാണ് എന്നൊന്നും നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെക്കുറിച്ച് വിചാരിക്കരുത്. സ്വന്തത്തെക്കുറിച്ച് ആ ഒരു വിചാരം അത് ശരിയല്ല എന്നാണ് ഇമാം തബരി റഹിമഹുള്ള ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഷൗഖാനി റഹിമഹുള്ള പറഞ്ഞു, ലാ തംദഹുഹ ലാ തുസക്കു അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പുകഴ്ത്തരുത് എന്നാണ്. വലാ തുബ്രിഊഹ അനിൽ ആസാമി വലാ തുസ്നു അലൈഹ, തിന്മകളിൽ നിന്ന് അത് പൂർണമായി സുരക്ഷിതയാണ്, അല്ലെങ്കിൽ സുരക്ഷിതമാണ് നിങ്ങളുടെ മനസ്സ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളതിനെ പ്രശംസിക്കരുത് എന്നാണ് ഇമാം ഷൗഖാനി റഹിമഹുള്ള ഈ ആയത്തിന്റെ വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത്.
കാരണം ഫഇന്ന തർക തസ്കിയത്തി നഫ്സി അബഅദു മിനർ റിയാ, ഒരാൾ ആത്മപ്രശംസയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അത് ലോകമാന്യതയിൽ നിന്ന് വിട്ടുനിൽക്കലാണ്, അതിനുള്ളിൽ നിന്ന് ഏറ്റവും അകന്നതാണ് ആ ഒരു സ്വഭാവം എന്നുള്ളത്, സ്വന്തത്തെ പുകഴ്ത്താതിരിക്കുക എന്നുള്ളത്. വഅഖറബു ഇലൽ ഖുശൂഉ, സ്വന്തത്തെക്കുറിച്ച് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുക, ഞാൻ അങ്ങനെയാണ്, എനിക്കിതറിയാം, അങ്ങനെ സ്വന്തത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുക എന്നുള്ളത് അത് ശരിയല്ല, അത് ഒഴിവാക്കുക എന്നുള്ളത് റിയായിൽ നിന്ന് അകന്നതും ഖുശൂഇനോട് ഏറ്റവും അടുത്തതുമാണ് എന്നാണ് ഇമാം ഷൗഖാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈയൊരു ചിന്താഗതി, സ്വന്തത്തെക്കുറിച്ച് ഇങ്ങനെ വലുതാക്കി കാണിക്കുകയും അവസരം കിട്ടുന്നിടത്തൊക്കെ അവനവനെക്കുറിച്ച് സ്വന്തത്തെക്കുറിച്ച് ഇങ്ങനെ പ്രശംസിക്കുകയും ചെയ്യുക എന്നുള്ളത് പലർക്കുമുള്ള ഒരു സ്വഭാവമാണ്. അത് തീർത്തും വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് ആ പറഞ്ഞിട്ടുള്ളത്. ആ ചിന്ത, ഞാൻ, എനിക്കുണ്ട്, എന്റേത് എന്നുള്ള ചിന്തയുണ്ടല്ലോ, അഹങ്കാരത്തോടുകൂടിയുള്ള ആ ഒരു ചിന്താഗതി, അതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ച കാര്യമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, മൂന്ന് വാക്കുകൾ, അത് നിങ്ങൾ സൂക്ഷിക്കണം. വലിയഹ്ദർ, ഒരടിമ സൂക്ഷിക്കണം. കുല്ലൽ ഹദർ, എല്ലാ നിലക്കും അവർ ഒരടിമ ജാഗ്രത പാലിക്കേണ്ടതാണ്. മിൻ തുഗിയാനി അന വലി വഇന്ദി, മൂന്ന് പദങ്ങൾ, അന ഞാൻ, ലീ എനിക്കുണ്ട്, ഇന്ദി എന്റേത്, ഈ മൂന്ന് വാക്കുകൾ. ഫഇന്ന ഹാദിയിൽ അൽഫാള സലാസ, ഈ മൂന്ന് പദങ്ങളുണ്ടല്ലോ. ഉബ്തുലിയ ബിഹ ഇബ്ലീസു വഫിർഔനു വഖാറൂൻ, ഇബ്ലീസും ഖാറൂനും അതുപോലെ തന്നെ ഫിർഔനും ഈ മൂന്ന് വാക്കുകൾ കൊണ്ടാണ് പരീക്ഷിക്കപ്പെട്ടത്. അവരഹങ്കാരത്തോടുകൂടി ഈ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചു. എന്താണ് ഇബ്ലീസ് പറഞ്ഞത്? ഫഅന ഖൈറു മിൻഹു, ഇബ്ലീസ് ഇബ്ലീസ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞാൻ ആദമിനേക്കാൾ ഖൈറാണ്, അന ഞാൻ അവനേക്കാൾ ഉന്നതനാണ് എന്ന ചിന്താഗതി. അവിടെ അന എന്നുള്ള അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറാണ് എന്ന് പറഞ്ഞു. വലി മുൽക്കു മിസ്ര ലി ഫിർഔൻ, ഫിർഔൻ പറഞ്ഞത് എന്താണ്? മിസ്റിന്റെ അധികാരം എനിക്കാണ്. വലി മുൽക്കു മിസ്ര ലി മുൽക്കു മിസ്ര എന്ന് ഫിർഔൻ പറഞ്ഞു. അവിടെ ലീ എനിക്കുള്ളതാണ് മിസ്റിന്റെ അധികാരമെന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞു. അതുപോലെ തന്നെ ഖാറൂൻ പറഞ്ഞിട്ടുള്ളത്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് ഈ സമ്പത്തൊക്കെ കിട്ടിയിട്ടുള്ളത് എന്റെ അടുത്തുള്ള എന്റെ അറിവ് കൊണ്ടാണ്. ഇൻദി എന്റേത്, എനിക്ക് സ്വന്തമായുള്ള എന്റെ അടുത്തുള്ള അറിവ് കൊണ്ടാണ് എനിക്ക് ഈ സമ്പത്ത് ഒരുമിച്ചു കൂട്ടാൻ പറ്റിയത് എന്ന് ഖാറൂനും പറഞ്ഞു. ഈ മൂന്ന് വാക്കുകൾ സൂക്ഷിക്കേണ്ടതാണ്, ഞാൻ, അതുപോലെ തന്നെ ലീ എനിക്കുണ്ട്, അതുപോലെ തന്നെ ഇന്ദി എന്റേത് എന്ന ഈ മൂന്ന് വാക്ക് ഓരോ അടിമയും അങ്ങേയറ്റം സൂക്ഷിക്കണമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു അഹങ്കാരസ്വരത്തിലാണെങ്കിൽ ഞാൻ എന്ന ഭാവം, അതുപോലെ തന്നെ എനിക്കുണ്ട്, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, അധികാരമുണ്ട് എന്ന ചിന്താഗതി, അതുപോലെ തന്നെ എന്റേത് എന്ന് പറയാൻ ചിലതൊക്കെ എടുത്തു പറയാനുണ്ടായി, അതിങ്ങനെ എടുത്തു പറയുകയും ഇങ്ങനെ പൊങ്ങച്ചം നടിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഒരു വലിയ ആളാണ് എന്ന ചിന്താഗതി അവന്റെ സംസാരത്തിലൂടെ ഇങ്ങനെ വരും, അവനെക്കുറിച്ച് അവൻ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയും, ഇതൊരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. ഇനി ഇതിന്റെ അടുത്ത ഘട്ടമെന്ന് പറഞ്ഞാൽ, അയാളിൽ ഉള്ള കാര്യമല്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? സ്വയമേ പുകഴ്ത്തും. അയാളിൽ യഥാർത്ഥത്തിൽ അതില്ല, പക്ഷെങ്കിലും അവനെന്ത് ചെയ്യും? ആളുകളെ അത് കാണിക്കും, അറിയിക്കും എന്തൊക്കെ ഉണ്ട്. ഇല്ലാത്തതുകൊണ്ടും എന്ത് ചെയ്യും? അവർ അവരെക്കുറിച്ച് വമ്പ് പറയും. അതും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുക എന്നുള്ളത് തന്നെ, ഒരാളെ മുഖത്ത് നോക്കി അയാളെ മുഖസ്തുതി പറയുക എന്നുള്ളത് തന്നെ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ആരെയാണോ നമ്മൾ പുകഴ്ത്തുന്നത് അയാളുടെ ദീനിനെ ഫസാദാക്കി കളയും, അയാളുടെ നിയ്യത്തിനെ അത് മാറ്റിക്കളയും. ഒരാൾക്ക് പ്രശംസ പുകഴ്ത്തൽ അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അയാളുടെ മനസ്സിൽ ഇഖ്ലാസ് കുടികൊള്ളുകയില്ല. ആളുകൾ ആളുകളുടെ പുകഴ്ത്തലും ആളുകളുടെ നല്ല വാക്കും ആളുകൾ ഇങ്ങനെ പറയുന്നത് വല്ലാത്ത ഇഷ്ടം, ഈയൊരു കാര്യവും ഇഖ്ലാസും ഒരിക്കലും ഒരു കൽബിൽ ഒരുമിച്ചുകൂടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് ഇഖ്ലാസുണ്ടോ അയാൾ മറ്റുള്ളവരുടെ പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുകയില്ല, അവന് സ്വന്തം പുകഴ്ത്തുകയില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പുകഴ്ത്തലുകൾ അവൻ ആഗ്രഹിക്കുകയുമില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുക എന്നുള്ളതും മറ്റുള്ളവരിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുക എന്നുള്ളതും ഇഖ്ലാസും ഒരിക്കലും ഒരു ഹൃദയത്തിൽ ഒരുമിച്ചുകൂടുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, لا يجتمع الاخلاص في القلب ഒരു ഹൃദയത്തിൽ ഇഖ്ലാസ് ഒരുമിച്ചു കൂടുകയില്ല. ഏതിന്റെ കൂടെ? ومحبه المدح والثناء والطمع فيما عند الناس ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കുക, അതുപോലെ തന്നെ പുകഴ്ത്തലും പ്രശംസയും ഇഷ്ടപ്പെടുക, ഈ കാര്യവും ഇഖ്ലാസും ഒരു ഹൃദയത്തിൽ ഒരുമിച്ചു കൂടുകയില്ല. എങ്ങനെയല്ലാതെ? വെള്ളവും തീയും ഒരുമിച്ചു കൂടിയാൽ എങ്ങനെയാണ് ഉണ്ടാകുക? ഒരിക്കലും രണ്ടും ഒരുമിച്ചു കൂടുകയില്ല. വെള്ളമുള്ളടത്ത് തീ ഉണ്ടാകില്ല, തീയുള്ളടത്ത് വെള്ളം ഉണ്ടാകില്ല, രണ്ടാലൊന്നേ ഉണ്ടാകൂ. എന്നതുപോലെയാണ് ഒരാൾ പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അയാളുടെ കൽബിൽ ഇഖ്ലാസ് ഉണ്ടാകില്ല. ഇഖ്ലാസ് അയാളുടെ കൽബിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇസ്ലാം നമ്മൾ സ്വന്തം പുകഴ്ത്തുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ മുഖത്തു നോക്കി പുകഴ്ത്തുക എന്നുള്ളതും, ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ അതിൽ സന്തോഷിക്കുക എന്നുള്ളതും, മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തണം പ്രശംസിക്കണം എന്ന് ആഗ്രഹിക്കുക എന്നുള്ളതൊക്കെ പ്രശ്നമുള്ള കാര്യങ്ങളാണ്. എല്ലാം പ്രശ്നമുള്ളതാണ്. മനസ്സിലൊരിക്കലും നമ്മൾ മദ്ഹ് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പറയുക എന്നുള്ളതും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ വേണ്ടി അത് ആഗ്രഹിച്ചിരിക്കുക എന്നുള്ളതും തെറ്റായ കാര്യമാണ്. അതിനുള്ള വാതിലുകൾ, അങ്ങനെ ആളുകൾ പുകഴ്ത്താവുന്ന അത്തരത്തിൽ ഒരു പൊങ്ങച്ചവും അതുപോലെ തന്നെ ഒരു കിബറും, മനസ്സിലൊരു ഉജ്ബ്, ഒരു ആത്മാഭിമാനം, ദുരഭിമാനം വരുന്ന മാർഗങ്ങളെ ഇസ്ലാം അടച്ചിട്ടുണ്ട്. എത്രത്തോളം? ഒരു പേരിൽ പോലും അങ്ങനെ ഒരു പൊങ്ങച്ചത്തിന്റെ വാക്കുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തിക്കൊടുത്തത് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ പേര് അവരിട്ടത് ബർറ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരിൽ പോലും അത് അംഗീകരിച്ചു കൊടുത്തില്ല. ബർറ എന്ന് പറഞ്ഞാൽ പുണ്യവതി എന്നാണ്, പുണ്യം ചെയ്യുന്നവൾ. അതൊരൽപ്പം പൊങ്ങച്ചത്തിന്റെ ഒരു വാക്കായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിയുടെ പേര് ബർറ എന്നാണ് എന്നറിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെ പരിശുദ്ധപ്പെടുത്തരുത്. പുണ്യവതി എന്ന് പറയുമ്പോൾ, പുണ്യം ചെയ്തവൾ, പുണ്യം ചെയ്യുന്നവൾ എന്ന് പറയുമ്പോൾ അത് സ്വന്തത്തെ ഒരു തസ്കിയത്ത് നടത്തലാണ് അവിടെ സംഭവിക്കുന്നത്, പരിശുദ്ധപ്പെടുത്തലാണ് സംഭവിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാഹു അഅലമു ബി അഹ്ലിൽ ബിർരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പുണ്യം ചെയ്യുന്ന ആളുകളെന്ന് അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക. അപ്പൊ അവർ ചോദിച്ചു, പിന്നെ എന്താണ് അവരെ വിളിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവരെ സൈനബ് എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് മാറ്റിക്കൊടുത്തു എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അപ്പോ ഇവിടെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്തിട്ടില്ലാത്ത, നമ്മളിൽ ഇല്ലാത്തൊരു കാര്യം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അത് ഇല്ല എന്ന് നമ്മൾ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം അതിൽ പോലും ആനന്ദം കൊള്ളുകയും ആ പ്രശംസയിൽ ഇങ്ങനെ സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിനെയും ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അൽ മുതശബ്ബിഉ ബിമാ ലം യുഅതാ, കിട്ടാത്തതുകൊണ്ട് വയറ് നിറഞ്ഞവനായി കാണിക്കുന്നവൻ. അവനത് കിട്ടിയിട്ടില്ല, പക്ഷേ അവന് കിട്ടിയതുപോലെ പ്രകടിപ്പിക്കുന്നു. അവന്റെ അടുത്ത് ആ സാധനം ഇല്ല, പക്ഷേ ഉള്ളതുപോലെ കാണിക്കുന്നു. അതാണ് കിട്ടാത്തതുകൊണ്ട് വയറ് നിറഞ്ഞവനായി കാണിക്കുന്നവൻ. കലാബിസി സൗബൈ സൂർ, അവർ കള്ളത്തരത്തിന്റെ രണ്ട് വസ്ത്രം ധരിച്ചവനെ പോലെയാണ്. കള്ളത്തരത്തിന്റെ രണ്ട് വസ്ത്രം ധരിച്ചവനെ പോലെയാണ്. എന്താണ് കള്ളത്തരത്തിന്റെ രണ്ട് വസ്ത്രം ധരിച്ചവനെന്ന് പറഞ്ഞാൽ, അദ്ദേഹം രണ്ട് വസ്ത്രം ധരിച്ചവനെന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണം പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കള്ളത്തരത്തിന്റെ വസ്ത്രം ധരിച്ചവൻ, ഒന്ന് അവൻ സ്വന്തത്തിനെ ചതിക്കുകയാണ്. അവനില്ലാത്തൊരു കാര്യം അവനിലുണ്ട് എന്ന് അവൻ തന്നെ അവനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ഒന്നതാണ്. രണ്ടാമത്തെ വസ്ത്രം എന്ന് പറഞ്ഞ ആളുകളെ അവൻ കബളിപ്പിക്കുന്നു, അവനിലൊന്നുമില്ല. പക്ഷെ ഉള്ളതിനേക്കാൾ കൂടുതൽ തഖ്വയും ഉള്ളതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയും അതുപോലെ തന്നെ സുഹൃദുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നല്ലത് കേൾക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകൾ, അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിമർശിച്ചിട്ടുള്ളത്. അവനിൽ ഇല്ലാത്തതിനെ കൊണ്ട് അവൻ എന്തു ചെയ്യുന്നു, ഇങ്ങനെ കാണിക്കുന്നു, പെരുമ നടിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് കള്ളത്തരത്തിന്റെ രണ്ട് വസ്ത്രം ധരിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വിശദീകരണത്തിൽ ഒരു വിശദീകരണം കാണാം. ഹുവ ഖമൻ ലബിസ സൗബൈനി ലിഗൈരിഹി, അവൻ മറ്റുള്ളവന്റെ രണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വഔഹമ അന്നഹുമാ ലഹു, ആ രണ്ട് വസ്ത്രങ്ങൾ അവന്റേതല്ല മറ്റുള്ളവരുടേതാണ്, എന്നിട്ട് അവൻ അവന്റേതാണെന്ന് തോന്നിപ്പിക്കുന്നു. അവനിൽ സൂക്ഷ്മതയില്ല, പക്ഷെ അവൻ സൂക്ഷ്മതയുണ്ടെന്ന ആളുകളെ ധരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വഞ്ചന കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ രൂപത്തിൽ കാപട്യം കാണിക്കുന്ന ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എതിർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പരസ്പരമുള്ള പുകഴ്ത്തലുകൾ, ഒരാൾ മറ്റൊരാളുടെ മുഖത്ത് നോക്കി അവനെ പുകഴ്ത്തുക എന്നുള്ളത്, മുഖത്തു നോക്കി മുഖസ്തുതി പറയുക എന്നുള്ളത് അവനെ നശിപ്പിച്ചു കളയും. നല്ല നിയ്യത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ അവന് ഒരാൾ പുകഴ്ത്തി, പിന്നെ അതിൽ അവനൊരു സുഖം കണ്ട്, പിന്നെ അവൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് പോയി അവൻ തെറ്റിപ്പോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാക്കും വറ്റമാദുഹ്, നിങ്ങൾ പരസ്പരം പുകഴ്ത്തുന്നതിനെ സൂക്ഷിക്കണം. പരസ്പരം പുകഴ്ത്തുന്നതിന് ഫഇന്നഹു ദബഹ്, കാരണം അത് അറവാണ്, അത് അറുത്തു കളയുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുക എന്നുള്ളത്, അത് മുഖസ്തുതി പറയുക എന്നുള്ളത്, അത് അറവാണ്, ദബ്ഹാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ദബ്ഹ എന്ന് പറഞ്ഞാൽ, അറവാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തിനെയാണ് ഇവിടെ അറുത്ത് കളയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അൽ മജ്ഹു ഹുവ ദബ്ഹ്, പുകഴ്ത്തുക എന്നുള്ളത് അറുക്കലാണ്. എന്തിനെയാണ് അറുത്ത് കളയുന്നത്? ഇമാം മുനാവി റഹിമുള്ള പറഞ്ഞത് കാണാം, വസമ്മാഹു ദബ്ഹൻ, ഇവിടെ പുകഴ്ത്തുക എന്നുള്ളത് അറവാണ് അർക്കലാണ് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം, ലിഅന്നഹു യുമീതുൽ ഖൽബ, ഹൃദയത്തെ കൊന്നുകളയും, അത് ഹൃദയത്തിലുള്ള ഇഖ്ലാസിനെ അത് നശിപ്പിച്ചു കളയും. ഫയഖ്റുജു മിൻ ദീനിഹി, അങ്ങനെ അവൻ ദീനിൽ നിന്ന് പുറത്തുപോകും. അവന് വഫീഹി ദബ്ഹുൽ മംദൂഹ്, അത് ആരെയാണോ പുകഴ്ത്തുന്നത് അവനെ അറുക്കുന്നതിന് തുല്യമാണ്. കാരണം അയാൾക്ക് ഈ പ്രശംസ അയാളത് ഇഷ്ടപ്പെടുകയും അതിൽ അങ്ങനെ അയാളുടെ നിയ്യത്ത് മാറിപ്പോയി അദ്ദേഹത്തിന് അറുക്കുന്നതിന് തുല്യമായ ഒരു കാര്യമായി അത് മാറും എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അദ്ദേഹത്തിന് തന്നെ തോന്നും, ഒരാളിങ്ങനെ മറ്റൊരാളെ പുകഴ്ത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പുകഴ്ത്തൽ കേൾക്കുന്ന ആളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും, ഞാൻ തിരക്കേടില്ല, ഞാൻ പുകഴ്ത്തലിന് അർഹനാണ് എന്നവന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പരസ്പരം പുകഴ്ത്തുന്നതിനെ എതിർത്തിട്ടുള്ളത്, ഒരാളുടെ മുഖത്ത് നോക്കി പുകഴ്ത്തുക എന്നുള്ളതിനെ എതിർത്തിട്ടുള്ളത്. ഇവിടെ മറ്റുള്ളവരെ അവന്റെ മുഖത്തു നോക്കി പുകഴ്ത്തുക എന്നുള്ളതിനെ ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അത് പറയുന്നുണ്ട്. എന്നാൽ നമ്മളത് ആഗ്രഹിക്കുക, നമ്മൾ തന്നെ ആ നിലക്ക് നമ്മളെക്കുറിച്ച് പുകഴ്ത്തുക എന്നുള്ളത് തീർത്തും ശരിയല്ലാത്ത കാര്യമാണ്. മഹാന്മാരായ സലഫുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ ആ വിഷയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം പറയേണ്ടവരോ നമ്മളെക്കുറിച്ച് പൊന്തിച്ചു പറയേണ്ട ആളുകളോ അല്ല, മറിച്ച് തീർത്തും വിനയത്തോടുകൂടിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഇടപഴകേണ്ടത്. നമ്മളുടെ കഴിവും നമ്മളുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ മുമ്പനാകാൻ ശ്രമിക്കുക എന്നതിനപ്പുറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വിനയം കാണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാദഉ, നിങ്ങൾ വിനയം കാണിക്കണം എന്നാണ് അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടുള്ളത്. ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ്, ഒരുത്തനും മറ്റൊരുത്തന്റെ മുകളിൽ പൊങ്ങച്ചം നടിക്കരുത്, ഒരുത്തൻ മറ്റൊരുത്തന്റെ മുകളിൽ അഹങ്കരിക്കരുത്. വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, ഒരാൾ മറ്റൊരാളോട് അതിക്രമം ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. മറിച്ച് വിനയത്തോടുകൂടി ജനങ്ങളോട് ഇടപഴകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സ്വന്തത്തെ പുകഴ്ത്തിക്കൊണ്ട് സ്വന്തത്തെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നയാൾക്ക് വിജയമുണ്ടാവുകയില്ല, അയാൾ ദുനിയാവിലും പരലോകത്തും വിജയിക്കുകയില്ല. ഇമാം ദഹബി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ലാ അഫ്ലഹ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, വിജയിക്കുകയില്ല. മൻ സക്കാ നഫ്സഹു, സ്വന്തം നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയവൻ, സ്വന്തം നഫ്സിനെ കുറിച്ച് നല്ലത് പറയുകയും അതിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ വിജയിക്കുകയില്ല. ഔ അഅജബത്ഹു, ആ നഫ്സ് അവനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, അവൻ തിരക്കേടില്ല എന്ന ബോധത്തിലേക്ക് അവന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. ആ ഒരു ഉജുബ്, ഒരു ദുരഭിമാനം, ആത്മാഭിമാനം. ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ നല്ല വശമല്ല, ഞാൻ തിരക്കേടില്ല എന്നുള്ള ചിന്തയുടെ ചിന്ത. അത് അത്തരം ചിന്താഗതിയുള്ള ആളുകൾ അവർ വിജയിക്കുകയില്ല എന്നാണ് ഇമാം ദഹബി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. സലഫുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞത് കാണാം, നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മുടെ പോരായ്മകളും നമ്മുടെ ദീനിയായ നിലവാരവും വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് വലുത് പറയാൻ മാത്രമൊന്നും നമ്മളില്ല, ഒരിക്കലുമില്ല. മറ്റുള്ളവരെക്കുറിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി പുകഴ്ത്തുക എന്നതിനേക്കാൾ മോശമാണ് അവരുടെ മുമ്പിൽ വെച്ച് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പുകഴ്ത്തുക എന്നുള്ളത്. ഒരാളുടെ മുഖത്ത് നോക്കി അവനെ പുകഴ്ത്തുക എന്നുള്ളത് ഇസ്ലാം തെറ്റായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യമാണ്, അത് തന്നെ ശക്തമായാണ് ഇസ്ലാം എതിർത്തിട്ടുള്ളത്. അതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യമാണ് എന്ത്? ഒരാളുടെ മുമ്പിൽ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഉഷാറാക്കി പറയുക എന്നുള്ളത്. ഇസ്ബ്നു അബ്ദിസ്സലാം റഹിമഹുല്ല പറഞ്ഞത് കാണാം, വമജ്ഹുക നഫ്സക അഖ്ബഹു മിൻ മജ്ഹിക ഗൈറക, നീ മറ്റുള്ളവരെ പുകഴ്ത്തുന്നതിനേക്കാൾ മോശമാണ് നീ നിന്നെ തന്നെ പുകഴ്ത്തുക എന്നുള്ളത്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പുകഴ്ത്തുക എന്നുള്ളത് മറ്റുള്ളവരെ പുകഴ്ത്തുന്നതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യമാണ്. എന്തതിനുള്ള കാരണം? നമ്മൾ നമ്മളോട് ചെയ്യുന്ന തെറ്റുകളായിരിക്കും കൂടുതൽ, മറ്റുള്ളവരോട് ചെയ്യുന്ന തെറ്റിനേക്കാൾ നമ്മൾ നമ്മളുടെ സ്വന്തത്തിന് ചെയ്യേണ്ട കാര്യങ്ങളിലായിരിക്കും നമ്മൾ പലപ്പോഴും വീഴ്ച വരുത്തിയിട്ടുണ്ടാകുക. എന്നാൽ നമ്മുടെ തെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ ഒന്നിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടം നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിനോടുള്ള ഇഷ്ടം നമ്മളെ അന്ധനാക്കും, അല്ലെങ്കിൽ ബധിരനാക്കും. അവന്റെ തെറ്റുകൾ കാണാനോ അതിന്റെ തെറ്റുകൾ കാണാനോ കേൾക്കാനോ നമ്മൾക്ക് സാധിക്കൂല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവന്റെ നഫ്സായിരിക്കും, മനുഷ്യന്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം. അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ നഫ്സിന്റെ തെറ്റുകൾ, അവന്റെ സ്വന്തത്തിന്റെ തെറ്റുകൾ അവന് കാണാൻ സാധിക്കില്ല. എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ അവന് കാണാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അവൻ പുറത്തു കൊടുക്കാത്ത പലതും അവൻ ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും, അതിന് അത് സാരമില്ല, അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ് എന്ന് അവൻ എന്ത് ചെയ്യും, സ്വയമേ തീരുമാനമെടുക്കും. ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പൊന്താനോ നമ്മളെക്കുറിച്ചു വമ്പ് പറയാനോ ഒന്നുമില്ല, ഒരു നിലക്കുമില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ മതി. സലഫുകൾ പറഞ്ഞത് കാണാം, നമ്മൾ നമ്മളെ സ്വന്തത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ നമ്മൾക്ക് പിന്നെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് പുകഴ്ത്തുന്നതൊന്നും യാതൊരു നിലക്കും ഒരു സ്വാധീനവും ചെലുത്തൂല. മൻ അറഫ നഫ്സഹു ലം യദുർറഹുൽ മജ്ഹു, ഒരുത്തൻ സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മറ്റുള്ളവർ അവനെ പുകഴ്ത്തുന്നുണ്ട് എന്നുള്ളത് അവനെ ബാധിക്കുകയില്ല. ആര് നമ്മളെക്കുറിച്ച് എന്തു പറഞ്ഞാലും നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാർക്കാണ്? നമ്മൾക്കാണ്. നമ്മുടെ മനസ്സെന്താണ്, നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾക്കേ അറിയുള്ളൂ. അതുകൊണ്ട് ആര് നമ്മളെക്കുറിച്ച് നമ്മുടെ പ്രത്യക്ഷം മനസ്സിലാക്കി നമ്മളെ പുകഴ്ത്താൻ ശ്രമിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ സത്യസന്ധമായി ഒരാൾ ഒരാളെക്കുറിച്ച് വിലയിരുത്തിയാൽ അവന്റെ പോരായ്മകൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഫുദൈൽ ഇബ്നു ഇയാൽ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, അലാമത്തു സുഹ്ദി ഫി ദുനിയാ വ ഫി നാസ്, ജനങ്ങളോടുള്ള വിരക്തിയും ദുനിയാവിനോടുള്ള വിരക്തിയും അതിന്റെ അടയാളമാണ്. അല്ലാ തുഹിബ്ബ സനാ അന്നാസി അലൈക്, നമുക്ക് ദുനിയാവിനോട് വിരക്തിയുണ്ടോ? ജനങ്ങളുടെ കൈകളിൽ നിന്ന് കിട്ടേണ്ടതില്ല, അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഒരു അടയാളമാണ്. ജനങ്ങളുടെ പുകഴ്ത്തലുകൾ അവൻ ഇഷ്ടപ്പെടില്ല, നിന്നെ നീ അത് ഇഷ്ടപ്പെടില്ല, ജനങ്ങൾ നിന്നെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമുണ്ടാകൂല. വലാ തുബാലിയ ബിമദമ്മതിഹിം, ഇനി അവർ ആക്ഷേപിച്ചാലോ അതിനും നിനക്ക് പ്രശ്നമുണ്ടാകൂല. ജനങ്ങൾ പുകഴ്ത്തിയാലും നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ പുകഴ്ത്തുക എന്നുള്ളത് നിനക്ക് ഇഷ്ടമുണ്ടാകൂല. നീ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ആളുകൾ നിന്നെ വിമർശിക്കുക എന്നുള്ളതും നീ പരിഗണിക്കുകയില്ല. അതാണ് ഒരാൾക്ക് ദുനിയാവിനോടും അതുപോലെ തന്നെ ജനങ്ങളോടും വിരക്തിയുണ്ട് എന്നതിന്റെ അടയാളം എന്ന് ഫുദൈൽ ഇബ്നു ഇയാൽ റഹിമഹുള്ള പറഞ്ഞത് കാണാം. ഈ വിഷയത്തിൽ സലഫുകൾ സംസാരിച്ച സംസാരങ്ങൾ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, മൻ അഹബ്ബൽ മദ്ഹ, ആരെങ്കിലും മദ്ഹ ഇഷ്ടപ്പെടുകയാണ്, പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വകരിഹ ദമ്മ, എന്നാൽ അവന്റെ ഒരു തെറ്റ് എടുത്തു പറഞ്ഞു നീ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നത് വെറുപ്പാണ് എങ്കിൽ, ഫഹുവ മുനാഫിഖുൻ, അവൻ മുനാഫിഖാൻ. താൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അവനെ ആക്ഷേപിക്കുന്നത് ഇഷ്ടമല്ല, എന്നാൽ പുകഴ്ത്തുന്നത് വലിയ ഇഷ്ടമാണ്, അവൻ മുനാഫിഖാണ് എന്നാണ് ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം ഔസാഇ റഹിമഹുള്ള പറഞ്ഞത് കാണാം, അസ്സുഹുദു ഫിദ്ദുനിയ തർക്കുൽ മഹ്മദ, നീ ദുനിയാവിനോട് വിരക്തിയുള്ളവനാണോ നീ പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുകയില്ല, അത് നീ ഒഴിവാക്കും. തഅമലുൽ അമല ലാ തുരീദു അൻ യഹ്മദക അന്നാസു അലൈ, നീ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, ജനങ്ങളുടെ പുകഴ്ത്തലുകൾ നീ ആഗ്രഹിക്കുകയേയില്ല, ജനങ്ങൾ എന്തു പറയുന്നു എന്ന് നീ പരിഗണിക്കുകയേയില്ല, നീ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇമാം ഔസാഇ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്ക്, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും നമ്മളെപ്പറ്റി നമ്മളിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിൽ ഊറ്റം കൊള്ളുന്ന ആളുകളുണ്ട്. അതും നിഫാഖിന്റെ ലക്ഷണം. നമ്മൾ കയ്യിലൊരു റോൾ ഉണ്ടാകൂല, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പങ്കുണ്ടാവുള്ളൂ, പക്ഷെ നമ്മളിലേക്ക് ചേർത്തിയായിരിക്കും ആ കാര്യം മൊത്തം പറയുന്നത്. അതൊന്ന് തിരുത്തി കൊടുക്കാൻ പോലും കിടക്കട്ടെ, അവന് പറയുന്നത് അവനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലെന്തെങ്കിലും ഊറ്റം കൊള്ളുന്ന ആളുകൾ, അത് നിഫാഖിന്റെ ലക്ഷണമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അവരോട് എന്താണ് നിഫാഖിന്റെ ലക്ഷണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, അല്ലദീ ഇദാ മുദിഹ ബിമാ ലൈസ ഫീഹി, അവൻ പുകഴ്ത്തപ്പെട്ടാൽ അവനിലില്ലാത്തൊരു കാര്യം കൊണ്ട് അവൻ പുകഴ്ത്തപ്പെട്ടാൽ ഇർത്താഹ ലിദാലിക ഖൽബുഹു, അവന്റെ ഹൃദയം അതിലേക്ക് ഇങ്ങനെ ചായ്വുള്ളതാകും, അതിലൊരു സുഖം അവന്റെ ഹൃദയത്തിന് ഇങ്ങനെ കിട്ടും. യഥാർത്ഥത്തിൽ അവനുള്ളൊരു കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അവനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിലൊരു സുഖം മനസ്സിൽ വന്നാൽ അതാണ് നിഫാഖിന്റെ ലക്ഷണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്നാൽ സലഫുകൾ എങ്ങനെയായിരുന്നു? അവരെ പുകഴ്ത്തുന്നവർക്ക് ഇഷ്ടമേ ആയിരുന്നില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ വിഷയത്തിൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്, ആരെങ്കിലും ഒരാളുടെ മുഖത്ത് നോക്കി അവനെ പുകഴ്ത്തിയാൽ അവന്റെ മുഖത്ത് മണ്ണ് വാരിയിടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് അമലാക്കിയ ആളുകളായിരുന്നു മഹാന്മാരായ സലഫുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ദബ്ഹുർ റജുലി അൻ തുസക്കിയഹു ഫീ വജ്ഹി, ഒരാളെ അറുക്കുന്നതിന് തുല്യമാണ് അയാളുടെ മുഖത്ത് നോക്കി അയാളെ പുകഴ്ത്തുക എന്നുള്ളത്, അയാളെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞു, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന, നിങ്ങളിങ്ങനെ അയാള് മദ്ദാഹുകളെ അഥവാ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ, ഫഹ്സു ഫീ വുജൂഹിം അത്തുറാബ്, നിങ്ങൾ അവരുടെ മുഖത്ത് മണ്ണ് വാരിയിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ മദ്ദാഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അയാളെ പണി തന്നെ ഒരാളെ പുകഴ്ത്തുക എന്നുള്ളത് തന്നെയാണ്. ധാരാളമായി പുകഴ്ത്തുക, ഒരാളെ കണ്ട അയാളെ മുഖത്ത് നോക്കി ഇങ്ങനെ പ്രശംസിക്കും, അതായത് പണിയായിട്ട് കൊണ്ടിരിക്കുന്ന ആളാണ്, അവരെ മുഖത്ത് മണ്ണിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായൊരു താക്കീതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരാളെ നമ്മളെ ഒന്ന് പുകഴ്ത്തിയാൽ അയാൾക്ക് ഇങ്ങനെ പുകഴ്ത്താൻ പാടില്ല എന്നൊന്നും അറിയില്ല, അങ്ങനത്തെ ഒരാൾ പുകഴ്ത്തിയതിന്റെ പേര് അയാളുടെ മുഖത്തേക്ക് നമ്മൾ മണ്ണ് വാരിയിടാന്നുള്ളത് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഫിത്ന അതിന്റെ പിന്നിലുണ്ടാകും. ചിലപ്പോൾ സ്നേഹം കൊണ്ട് പുകഴ്ത്തിയായിരിക്കും, അങ്ങനെ പാടില്ല എന്ന് അവർക്ക് അറിയില്ല. ഇവിടെ മാദിഹ് എന്നല്ല പറ, മദ്ദാഹ്, ഇതൊരു പണിയായിട്ട് കൊണ്ടിടക്കുന്ന ആളുകൾ ഉണ്ടാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ചില സലഫുകൾ പറഞ്ഞതുപോലെ മുഖത്തേക്ക് മണ്ണ് വാരിയിടുക എന്ന് പറഞ്ഞാൽ ഇബ്നുൽ അറബി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് കാണാം. മുഖത്തേക്ക് മണ്ണ് വാരിയിടുക എന്ന് പറഞ്ഞാൽ നേരെ മുഖത്തേക്ക് മണ്ണ് വാരിയിടുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവരുടെ മുമ്പിലേക്ക് കുറച്ച് മണ്ണ് എറിയുക എന്ന അർത്ഥത്തിലാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണത്? ഇബ്നുൽ അറബി റഹിമഹുള്ള പറഞ്ഞത് കാണാം. എന്തിനാണ്? ഒരാൾ നമ്മളെ വന്ന് പുകയത്തി ഒരു മണ്ണെടുത്തിട്ട് മുന്നേ മുണ്ണിക്കേണ്ടി എറിയുക, അവരെ മുഖത്തേക്കല്ല, അവരുടെ മുഖത്തേക്ക് എന്ന് പറഞ്ഞാൽ നേരെ അവരുടെ മുഖത്തേക്ക് നടത്തി അവരുടെ മുമ്പിലേക്ക് എറിയുക എന്ന വ്യാഖ്യാനമാണുള്ളത്, അവർ കാണുന്ന രൂപത്തിൽ. എന്തിനാണ്? അതിന്റെ ഹിക്മത്ത് പറയുന്നത് നമ്മളൊക്കെ ഈ മണ്ണിൽ നിന്ന് വന്നവരാണ്, ഈ മണ്ണിന്റെ വിലയെ നമ്മൾക്കുള്ളൂ, ഇങ്ങനെ ഈ ഒരു പുകഴ്ത്തലിനൊന്നും എന്തല്ല, യാതൊരു അർഹതയും ഇല്ലാത്ത ആളുകളാണ് ഞാനും നീയും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു മണ്ണ് മുന്നിലേക്ക് ഇടുക, അത്രയും നിസ്സാരന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് അത് ചെയ്യുന്നത് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. അപ്പോ ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു പുകഴ്ത്തൽ, ഒരാളുടെ മുഖസ്തുതി പറയുക എന്നുള്ളത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ അതിന്റെ പ്രശ്നം? നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോഴാണ് മിക്കവാറും അയാളെ പുകഴ്ത്തി പറയാം. പല ഉദ്ദേശത്തിൽ പുകഴ്ത്തി പറയുന്ന ആളുകൾ ഉണ്ടാകും, വലതും കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ പുകഴ്ത്തി പറഞ്ഞാൽ സമ്മാനം കൊടുക്കുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു, അത് ഉദ്ദേശിച്ചു വരുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ തൃപ്തി എന്തെങ്കിലും ഭൌതിക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകും. എന്നാൽ സ്നേഹത്തോടുകൂടി ചെയ്യുന്ന ആളുകളും ഉണ്ടാകും, അയാളുടെ ഇഷ്ടം കൊണ്ട് അയാളെക്കുറിച്ച് നല്ലത് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇഷ്ടം കൊണ്ടാണെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നത്? അത് കേൾക്കുന്ന വ്യക്തി അയാൾക്കൊരു സുഖം അനുഭവിക്കുകയും അയാളുടെ ഇഖ്ലാസിനെ കാര്യമായി ബാധിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഒരു വലിയ അപകടത്തിലേക്ക് എത്തിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരാളെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. ഇങ്ങനെ അധികമായി പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലക്തും, നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. ഔ ഖത്അഅ്തും ളഹറ അർറജുൽ, ഈ മനുഷ്യന്റെ മുതുക് നിങ്ങൾ വെട്ടിയിരിക്കുന്നു. ഈ മനുഷ്യന്റെ മുതുക് പുറംഭാഗം നിങ്ങൾ വെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നല്ലതായിട്ട് അയാളെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുതുക് നിങ്ങൾ വെട്ടിമുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പുകഴ്ത്തിയ ആളോട് റസൂലുള്ള പറഞ്ഞത് കാണാം, വൈഹക് വൈഹക് വൈഹക്, മൂന്ന് പ്രാവശ്യം നിനക്ക് നാശം. ഖത്അഅ്ത സാഹിബിക്, നിന്റെ കൂട്ടുകാരന്റെ മുതുകാണ് നീ വെട്ടിമുറിച്ചിട്ടുള്ളത് ഈ പുകഴ്ത്തലിലൂടെ. അതുകൊണ്ട് അത് ശരിയല്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട മഹാന്മാരായ സഹാബത്ത്, അവര് അതിനുശേഷം ജീവിച്ച സലഫുകൾ, അവരെ ആരെങ്കിലും പുകഴ്ത്തിയാൽ അവരിൽ അതിൽ സുഖം കൊള്ളുകയല്ല, മറിച്ച് അവർ അതിൽ പ്രയാസപ്പെടുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയാൽ അതിൽ പ്രയാസം. മുതറിഫ് ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മാ മദഹനി അഹദുൻ ഖത്തു, എന്നെ ഒരുത്തനും ഇന്നേ വരെ പുകഴ്ത്തിയിട്ടില്ല, ഇല്ലാ തസാഗറത് അലയ്യ നഫ്സി, എന്റെ മേൽ എന്റെ നഫ്സി ഇങ്ങനെ ചെറുതായി പോയിട്ടല്ലാതെ. ആരെങ്കിലും പുകഴ്ത്തുമ്പോ അങ്ങനെ വലുതാകില്ല, ഞാനിങ്ങനെ ചെറുതായി ചെറുതായി വരികയാണ്, അങ്ങനെ എനിക്ക് അനുഭവപ്പെടുന്നത് എന്നാണ്. എന്നെ ആരെങ്കിലും പുകഴ്ത്തിയാൽ എനിക്ക് ഞാൻ ചെറുതായി പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ ആരെങ്കിലും പുകഴ്ത്തി അദ്ദേഹം പറയും, വമാ യുദ്രീക് വമാ ഇൽമുക്, നിനക്കെന്തറിയാം, നിനക്കെന്തറിയാം, എന്നെക്കുറിച്ച് നിനക്കെന്തറിയാം എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കാറുള്ളത്. നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെക്കുറിച്ച് ആളുകൾ പ്രത്യക്ഷം നോക്കിയാണ് വിധിക്കുന്നത്. നമ്മുടെ കൽബ്, നമ്മുടെ രഹസ്യ ജീവിതം, അതൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് യാഥാർത്ഥ്യം പറയാൻ സാധിക്കൂല. അവർ പ്രത്യക്ഷം നോക്കിയാണ് വിധിക്കുന്നത്. വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുള്ള പറഞ്ഞത് കാണാം, മിൻ ഖിസാലിൽ മുനാഫിഖി, മുനാഫിഖിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അൻ യുഹിബ്ബൽ ഹംദ, പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുക എന്നുള്ളതും സ്തുതി ഇഷ്ടപ്പെടുക എന്നുള്ളതും, വയക്റഹ ദമ്മ, ആക്ഷേപം വെറുക്കുക എന്നുള്ളതും. ഇബ്നുൽ മുബാറക് റഹിമഹുള്ള പറഞ്ഞു, ഇബ്നുൽ മുബാറക്, ഇബ്നുൽ മുബാറക്കേ എന്നത് ആത്മഗതം ചെയ്യാണ്, ഇദാ അറഫ്ത നഫ്സക, നീ നിന്റെ നഫ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ലം യദുർറുക മാ ഖീല ഫീക, നിന്നെ കുറിച്ച് ആളുകൾ പറയുന്നതൊന്നും നിനക്ക് ഉപദ്രവം ചെയ്യൂല, അതൊന്നും കേട്ടിട്ട് നീ വഞ്ചിതനാകൂല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ വഹബ് മുനബ്ബി റഹിമഹുള്ള തന്നെ പറഞ്ഞു, ലിൽ മുനാഫിഖി സലാതു അലാമാത്ത്, മുനാഫിഖിന് പ്രധാനപ്പെട്ട മൂന്ന് സ്വഭാവങ്ങളുണ്ട്, മൂന്ന് അടയാളങ്ങൾ. യക്സലു ഇദാ കാന വഹ്ദഹു, ഒറ്റക്കാണെങ്കിൽ അവൻ മടിയനായിരിക്കും, ആരും കാണാനില്ല, അപ്പൊ അവന്റെ ഇബാദത്തിലൊന്നൊരു ഉന്മേഷം ഉണ്ടാകൂല. ഒറ്റക്ക് തനിച്ചാകുമ്പോൾ അവൻ അലസതയുണ്ടാകും. വയൻഷത്തു ഇദാ കാന അഹദുൻ ഇൻദഹു, എന്നാൽ വല്ലവൻ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഭയങ്കര ഉന്മേഷവാനായിരിക്കും, ആളുകൾ കാണാനുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിൽ അവന് നല്ല ഉന്മേഷമായിരിക്കും, നഷാത്തായിരിക്കും. ഒറ്റക്കാണെങ്കിൽ അവന്റെ ഉന്മേഷവും ആവേശവും ഒന്നും ഉണ്ടാകൂല. മൂന്നാമത്തെ ലക്ഷണം പറഞ്ഞത്, വയഹ്രിസു ഫീ കുല്ലി ഉമൂരിഹി അലൽ മഹ്മദ, അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവന്റെ താല്പര്യം എന്തായിരിക്കും അറിയോ, ആളുകൾ നല്ലത് പറയണം. അത് ചെയ്തു കഴിഞ്ഞ ആളുകൾ അവനെ ടോപ്പിക്ക് ഇടും, അല്ലെങ്കിൽ അവനെ കുറിച്ച് അവൻ നന്നായി ചെയ്തിട്ടുണ്ട്, അവൻ വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവനെ ചെയ്യുന്നത്. ഇത് മുനാഫിഖിന്റെ മൂന്നടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് വഹബ് ഇബ്നു മുനബ്ബി റഹിമഹുള്ള പറഞ്ഞത് കാണാം. അതുപോലെ അംർ ഇബ്നു ഖൈസ് റഹിമഹുള്ള പറഞ്ഞു, സലാസും മിൻ റുഊസി തവാദുഉ, മൂന്ന് കാര്യങ്ങൾ വിനയത്തിന്റെ തലപ്പത്ത് വരുന്ന കാര്യങ്ങളാണ്, വിനയത്തിന്റെ തലവന്മാരാണ്. വിനയുള്ള ആൾക്ക് ഈ മൂന്ന് സ്വഭാവം ഉണ്ടാകും. വിനയുള്ള ആളുകൾക്ക് ഒന്ന്, അൻതബ്ദഅ ബിസ്സലാം അലാ മൻ ലഖീസ്, നീ ആരെ കണ്ടുമുട്ടിയോ, ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ നീ അങ്ങോട്ട് ചെന്ന് സലാം പറയൂ. എന്നാൽ ഈ വിനയുള്ള ആളുകൾക്ക് അത് സാധിക്കൂ, കുറച്ച് കിബറുള്ള ആളുകൾ അവൻ എന്നോട് ഇങ്ങോട്ട് പറയട്ടെ എന്ന രൂപത്തിൽ നിൽക്കും. എന്നാൽ നീ സലാം കൊണ്ട് ആരംഭിക്കും ഒന്നതാണ്. രണ്ടാമത്തേത്, അൻതർലാ ബിൽ മജ്ലിസ് അദ്ദൂന മിന ശറഫ്, സദസ്സിൽ ഏറ്റവും താഴ്ന്ന ഭാഗമായിരിക്കും നീ ആഗ്രഹിക്കുക, സദസ്സിലൊരു സ്ഥാനം നീ ആഗ്രഹിക്കൂല, അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിരിക്കും നീ സീറ്റ് ഇഷ്ടപ്പെടുക. മൂന്ന് കാര്യങ്ങൾ വിനയത്തിന്റെ തലപ്പത്ത് വരുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു ഒന്നിനി ആരെങ്കിലും കണ്ടുമുട്ടിൽ അവരോട് അങ്ങോട്ട് ചെന്ന് സലാം ആദ്യം പറയും. ഒരു സദസ്സിൽ ഏറ്റവും താഴ്ന്ന ഭാഗത്തുള്ള സീറ്റായിരിക്കും നീ തൃപ്തിപ്പെടുക. മൂന്നാമത് പറഞ്ഞത് വഅല്ലാ തുഹിബ്ബ റിയാഅ വസ്മഅത വൽ മിദ്ഹത ഫി അമലില്ലാ, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലിൽ നീ മിദ്ഹത് സ്തുതി, അതുപോലെ തന്നെ കീർത്തി റിയ ഒന്നും നീ ആഗ്രഹിക്കുകയില്ല. ഒരു അമൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട അമൽ ചെയ്യുമ്പോൾ ആളുകളുടെ പുകഴ്ത്തലുകൾ നീ ആഗ്രഹിക്കില്ല. ആളുകൾ കാണണം, ആളുകൾ എന്നെക്കുറിച്ച് പറയണം കേൾക്കണം എന്നുള്ള ആഗ്രഹം നിനക്കുണ്ടാവുകയില്ല. ഇത് വിനയത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് എന്നാണ് അംർ ഇബ്നു ഖൈസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഒരാളെ പുകഴ്ത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പരിഹാരം, എന്താണ് ചെയ്യേണ്ടത്? പുകഴ്ത്താൻ പാടുണ്ടോ? ഏത് സമയത്തും പുകഴ്ത്തൽ തെറ്റാകുമോ മറ്റുള്ളവരെ പുകഴ്ത്തുക എന്നുള്ളത്? എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, ഇൻ കാന അഹദുക്കും മാദിഹൻ ലാ മുഹാല, നിങ്ങൾക്ക് ഇൻ കാന അഹദുക്കും മാദിഹൻ ലാ മുഹാല ലാ ബുദ്ദ അൻ യംദഹ് ഫല്യഖുൽ അഹ്സിബു കദാ വകദാ വഇൻ കാന യഅലമു ദാലിക മിൻഹു. ഒരാളെ കുറിച്ച് ഇനി വല്ലതും നല്ലത് പറയാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ പറയണം എന്ത്? അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറയേണ്ടത്. വല്ലാഹു ഹസീബുഹു വല യുസക്കി അലല്ലാഹി അഹദ, അല്ലാഹുവാണ് അവനെ അവന്റെ കണക്ക് നോക്കുന്നവൻ. അല്ലാഹുവിന്റെ അടുത്ത് നമ്മൾ ഒരുത്തനെയും പരിശുദ്ധപ്പെടുത്തുന്നില്ല എന്നാണ് പറയേണ്ടത് എന്ന്. ഇനി നമ്മൾക്കൊരാളൊരു ഉപകാരം ചെയ്താൽ അതിന് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ പുകഴ്ത്തൽ നന്നാക്കിയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഒരു പുകഴ്ത്തലാണ് ശരിക്കും, അത് തെറ്റായ കാര്യമല്ല. ഒരാൾക്ക് റസൂലുള്ള പറഞ്ഞു, മൻ സന അലി അഖീഹി മഅറൂഫൻ, ഒരാൾ തന്റെ സഹോദരനൊരു നന്മ ചെയ്തു, ഫഖാല ലഹു, അവൻ എന്തു ചെയ്തു? അവനോട് പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാൽ ഫഖദ് അബ്ലഗ ഫി സന, അവൻ പുകഴ്ത്തലിൽ അങ്ങേറ്റം എത്തിയിരിക്കുന്നു. അതൊരു പുകഴ്ത്തലാണ്, അത് തെറ്റായ കാര്യമല്ല. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ചെയ്യാം മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോൾ. ഇനി നമ്മളെ ഒരാൾ പുകഴ്ത്തി എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വെറുക്കണം, നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒരാൾ പുകഴ്ത്തിയപ്പോ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് പറഞ്ഞിട്ട് പറഞ്ഞു, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പുകഴ്ത്തുന്ന ആളുകളുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മണ്ണ് വാരിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഫീ വജ്ഹിക, ഹാദാ ഫീ വജ്ഹിക, ഹാദാ ഫീ വജ്ഹിക, ഇതെന്റെ മുഖത്ത് തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അത്രയും ശക്തമായ നിലപാടെടുത്തു. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അത് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യം നോക്കി അദ്ദേഹം ചെയ്ത കാര്യമാണ്. അതിന് അതിന്റെ അപ്പുറത്തൊരു ഗുരുതരമായ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ഇവിടെ ആ ശക്തമായ എതിർപ്പ്, എന്നെ പുകഴ്ത്തിയാൽ ഞാനതിൽ സന്തോഷിക്കുകയല്ല, അതിന് അംഗീകരിച്ചു കൊടുക്കുകയല്ല, മറിച്ച് അത് എനിക്ക് ഇഷ്ടമല്ല എന്നത് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ മനസ്സിൽ ഇഷ്ടം വെച്ചിട്ട് എന്നെ പറയേണ്ടതില്ല എന്ന് പറയും. ആത്മാർത്ഥമായി തന്നെ എനിക്കത് ഇഷ്ടമില്ല എന്നെന്ത് ചെയ്യണം? അവരുടെ മുമ്പിൽ പറയാൻ സാധിക്കണം. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള അദ്ദേഹത്തെ ഒരാളൊന്ന് പുകഴ്ത്തി. അപ്പൊ അദ്ദേഹം പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ലാ യഅലമൂൻ, അല്ലാഹു എനിക്ക് പുറത്തു തരണം അവർക്കറിയാത്ത കാര്യത്തിന്. അവർക്ക് എന്നെ പലതും അറിയില്ല, അവരറിയാത്ത പലതും എന്റെ ജീവിതത്തിലുണ്ട്, അതെനിക്ക് പുറത്തു തരണം അല്ലാ. വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, ഇനി അവർ പറയുന്നത് എന്നെ നീ ശിക്ഷിക്കല്ലേ. വജഅൽനി ഖൈറ മിമ്മാ യദുന്നൂൻ, അവർ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിനേക്കാൾ ഖൈറായത് എനിക്ക് നൽകണമേ, എന്നെ അതിനേക്കാൾ ഖൈറായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർക്കെന്നെ കുറിച്ച് അറിയില്ല, അവർക്കറിയാത്തത് പലതും എന്റെ ജീവിതത്തിലുണ്ട്, അതെനിക്ക് പുറത്തു തരണേ. അവർ പറയുന്നതിന് എന്നെ ശിക്ഷിക്കരുത്, അവരെന്നെ കുറിച്ച് നല്ലതാണ് വിചാരം, അതിനേക്കാൾ ഖൈറായ ഒരവസ്ഥയിലേക്ക് നീ എന്നെ ആക്കണമേ എന്നും അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു എന്നാണ്. ഇപ്പൊ ഇതാണ് ആ ഒരു കാര്യം അവരെന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അതിനവർ അങ്ങേയറ്റം വെറുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയായിരുന്നു മഹാന്മാരായ സലഫുകൾ. അവര് പറയാറുണ്ട്, എന്റെ അവസ്ഥ എനിക്ക് അറിയില്ലെന്ന്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുക, ആ വിനയം അവർ പ്രകടിപ്പിച്ചിരുന്നത്. ഇനി ഇതിന്റെ ഒരു ഇസ്ലാമികമായ ഇതിന്റെ ഒരു വിധി കൂടി, അഥവാ എല്ലാ സമയത്തും ഇങ്ങനെ പുകഴ്ത്തുക എന്നുള്ളത്, സ്വയമേ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ ആ ഒരു കാര്യം എപ്പോഴും തെറ്റാണോ എന്നുള്ളതാണ് വിഷയം. ആ ഒരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഒരാൾ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു, അയാളൊരു നല്ല കാര്യം അയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അതിന്റെ വിധി? അയാൾ സ്വന്തത്തെ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ട കാര്യം ചെയ്തു എന്ന് പ്രഥമഘട്ടത്തിൽ തന്നെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇഅലം അന്ന ദിക്ര മഹാസിനി നഫ്സിഹി ദർബാനി. സ്വന്തത്തിന്റെ നല്ല ഗുണങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്, രണ്ട് ഇനമുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. ഒന്ന് മദ്മൂമുൻ, ഒന്ന് ആക്ഷേപിക്കപ്പെട്ടതാണ്. സ്വന്തത്തെക്കുറിച്ച് നല്ലത് പറയുക എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ടതുമുണ്ട്, മഹ്ബൂബുൻ എന്നാൽ നല്ലതുമുണ്ട്, പുകഴ്ത്തപ്പെട്ടതും ഉണ്ട്. ഫൽ മദ്മൂമു, ഒരാൾ ഒരാളെക്കുറിച്ച് അയാളുടെ നല്ല ഗുണം പറയുക എന്നതിലെ ആക്ഷേപിക്കപ്പെട്ട വശം എന്താണ്? അന്യദ്ഖുറഹു ലിൽ ഇഫ്തിഖാരി വഇൽഹാരിൽ വഇൽഹാരിൽ ഇർതിഫായി വതമയ്യുസി അലൽ അഖ്റാനി വശിബിഹി ദാലിക്. ഒരാൾ എന്ത് ചെയ്യാണ്? ആളുകളുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെക്കാൾ ഞാൻ വ്യത്യസ്തനാണ്, എന്റെ കൂട്ടാളികളെക്കാൾ എന്റെ കൂട്ടുകാരെക്കാൾ ഞാൻ ഉയർന്നു നിൽക്കുന്നവനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ, ആ സംസാരത്തിൽ അവന്റെ ഉദ്ദേശം എന്താണ്? ഇത് പറഞ്ഞ ആളുകൾ എന്നെ കുറിച്ച് എന്ത് ചെയ്യും, ഞാൻ അവനേക്കാളെ ഉഷാറാണ് എന്ന് ആളുകൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു പൊങ്ങച്ചത്തിന്റെ ഭാവിലാണ് പറഞ്ഞതെങ്കിൽ അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. എന്നാൽ മഹ്ബൂബ്, ഒരാളുടെ നല്ല ഗുണം എടുത്തു പറയുന്നത് ആക്ഷേപിക്കപ്പെട്ടതല്ലാത്ത മഹ്ബൂബായ പ്രിയപ്പെട്ടതും ഉണ്ട്. അതെന്താണ്? അനിയക്കൂന ഫീഹി മസ്ലഹ ദീനിയ, അയാൾ അയാളുടെ ഗുണം എടുത്തു പറയുന്നതിൽ ദീനിനാണ് ഗുണമുള്ളത്, ദീനിയായ ഒരു ഗുണം അവിടെയുണ്ട്. വദാലിക ബി അനിയക്കൂന ആമിറം ബിമഅറൂഫിൻ ഔ നാഹിയൻ അൻ മുൻകരിൻ ഔ നാസിഹൻ ഔ മുഷീറം ബിമസ്ലഹത്തിൻ ഔ മുഅല്ലിമൻ ഔ മുഅദ്ദിബൻ ഔ വാഇളൻ ഔ മുദക്കിറൻ ഔ മുസ്ലിഹൻ ബൈന ഇത്നൈനി ഔ യദ്ഫഉ അൻ നഫ്സിഹി ശർറ ഔ നഹ്വി ദാലിക്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അഥവാ അയാൾ നന്മ കൽപ്പിക്കുകയാണ്, തിന്മ വിരോധിക്കുകയാണ്, അയാൾ മറ്റൊരാളെ ഉപദേശിക്കുകയാണ്, ഒരു മസ്ലഹത്തായ കാര്യത്തിലേക്ക് ആളുകളെ അതിലേക്ക് സൂചന കൊടുക്കുകയാണ്, ഒരു അധ്യാപകനാണ്, ഒരാളെ ഉപദേശിക്കുന്ന വ്യക്തിയാണ്, ഒരാളെ ഓർമ്മപ്പെടുത്തുന്ന വ്യക്തിയാണ്, രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സുൽഹാക്കുന്ന അവസ്ഥയാണ്, അപ്പോ ചിലപ്പോ അയാൾ അയാളെക്കുറിച്ച് തന്നെ ഒരു നല്ല ഗുണം എടുത്തു പറയും. എന്തിനു വേണ്ടി? ദീനീയായ മസ്ലഹത്തിനു വേണ്ടി. അല്ലാതെ ആൾ പൊങ്ങച്ചം പഠിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ഒരധ്യാപകൻ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അയാൾ ചെയ്യുന്ന നല്ല കാര്യം, അല്ലെങ്കിൽ അയാൾ ചെയ്തിരുന്നൊരു നല്ല കാര്യം, അയാളുടെ പഠനകാലത്ത് അയാൾ ചെയ്തിരുന്നൊരു നല്ല ശീലം അദ്ദേഹം എടുത്തു പറയും ചിലപ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ട് ഉപകാരപ്പെടുണ്ടാകാൻ വേണ്ടി. ഒരിക്കലും അയാൾ അയാളെക്കുറിച്ച് പൊന്തിച്ചു പറഞ്ഞു, ആളാകാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയാൻ പറ്റൂല. അതിന് ചില ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ സഹീഹായ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാരെ എടുത്തുകൊടുത്തത് കാണാം. ഇപ്പോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇജ്അൽനി അലാ ഖസായിനിൽ അർദ് ഇന്നി ഹഫീളുൻ അലീം. ഖജനാവിന്റെ അധികാരം എനിക്ക് നൽകണം എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുകയാണ്. ഞാൻ അത് സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ്, എനിക്ക് കാര്യങ്ങൾ അറിയാം എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അതിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പൊങ്ങച്ച നടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവിടെ ആ കാര്യം ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന കാര്യം, അത് ഞാൻ ഏറ്റെടുത്താൽ ഉണ്ടാകും, കാരണം എനിക്ക് വഹിയുണ്ട്, അല്ലാഹു തആല വേണ്ട നിർദ്ദേശങ്ങൾ ആവശ്യാനുസരണം നൽകും, അതുകൊണ്ട് ആ കാര്യം മുസ്ലിം ഉമ്മത്തിന് ഗുണം ഉണ്ടാകുന്ന രൂപത്തിൽ ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള ആ മുസ്ലിം ഉമ്മത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അതെന്തല്ല, അദ്ദേഹം സ്വന്തത്തെ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ വേറെയും ചില ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ നിലയ്ക്ക് ദീനിയായ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, അത് തെറ്റല്ല. എന്നാൽ ആളുകൾ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ടും പൊങ്ങച്ചെന്നടിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ പുകഴ്ത്തി പറയുക, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ആത്മപ്രശംസ നടത്തുക എന്നുള്ളത് വളരെ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി അവന്റെ മുഖസ്തുതി പറയുക എന്നുള്ളത് അവനെ നമ്മൾ നാശത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളോ നല്ല വാക്കുകളോ പ്രതീക്ഷിച്ചുകൊണ്ടാകരുത്. ആ ഒരു ആഗ്രഹം, ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയണം, എന്നെക്കുറിച്ച് നല്ലത് പുകഴ്ത്തി പറയണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും കുടികൊള്ളുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയായ കാര്യമല്ല. ഇഖ്ലാസുള്ള ഒരാളുടെ ഹൃദയത്തിൽ അതുണ്ടാവുകയില്ല. ഇഖ്ലാസും ഈ പറഞ്ഞ ഹബ്ബു സനാ, ഹബ്ബുൽ മദഹ്, പുകഴ്ത്തൽ ആഗ്രഹിക്കുക എന്നുള്ളതും ഒരിക്കലും ഒരുമിച്ചു കൂടുകയില്ല. വെള്ളവും തീയും ഒരുമിച്ച് കൂടുന്നത് പോലെയല്ലാതെ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇഖ്ലാസിനെ, നമ്മുടെ നിയ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിഫാഖിന്റെ അടയാളമാണ് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം, തീർത്തും അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നമ്മളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. ജനങ്ങൾ പറയുന്നത് നമ്മൾ കൊതിക്കാൻ പാടില്ല. അത് നമ്മുടെ നിയ്യത്തിനെ കാര്യമായി തന്നെ ബാധിക്കും. അള്ളാഹു തആല ഇത്തരത്തിൽ നിയ്യത്തിനെ ഫസാദാക്കി കളയുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ഇഖ്ലാസിനെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.